الحمد لله رب العالمين، اللهم صل على محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ قال إبراهيم رب أرني كيف تحيي الموتى، قال أولم تؤمن، قال بلى ولكن ليطمئن قلبي، قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعوهن يأتينك سعيا واعلم أن الله عزيز حكيم. صدق الله العلي العظيم. الله سبحانه وتعالى നിർജ്ജീവമായതിനെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന മൂന്നാമത്തെ സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നേരത്തെ രണ്ട് സംഭവങ്ങൾ വിശദീകരിച്ചു. ആദ്യത്തെ സംഭവത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തർക്കിച്ച ഒരാളെക്കുറിച്ച് അറിയില്ലേ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അലന്തറ ഇലല്ലദി ഹാജ ഇബ്രാഹിമ ഫി റബ്ബിഹി, റബ്ബിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ചവൻ. ആ മനുഷ്യൻ പറഞ്ഞത് അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ച രാജാവായ നംറൂദാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും ജീവിപ്പിക്കുമെന്നാണ്, ഞാനും ഒരാളെ കൊല്ലും അല്ലെങ്കിൽ ഒരാളുടെ ജീവനെടുക്കും, ഞാനൊരാളെ ജീവിപ്പിക്കുകയും ചെയ്യും. അന ഉഹീ വ ഉമീത്തു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്ന റബ്ബാണ് എന്ന്. അത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഞാനും ജീവിപ്പിക്കുമെന്ന്. ആ സംഭവമാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം അല്ലാഹു പറഞ്ഞത് ഔക്കല്ലദി മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയ, തകർന്നടിഞ്ഞ നഗരത്തിലൂടെ പട്ടണത്തിലൂടെ കടന്നുപോയ മനുഷ്യനെ അറിയില്ലേ. അതും നംറൂദിനെ പോലത്തെ ഒരു രാജാവാണ്, നബൂഖദ്നേസറാണ്. നംറൂദ് ഭരിച്ച നാട്ടിലൊക്കെ അഥവാ പഴയ മെസപ്പൊട്ടേമിയയുടെ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നിയോ ബാബിലോണിയൻ എംപയറിൻ്റെ അതിശക്തനായ ഒരു രാജാവായ നബൂഖദ്നേസറാണ് എന്ന അഭിപ്രായമാണ് നമ്മൾ വിശദീകരിച്ചത്. പിന്നീട് അള്ളാഹു പറയുന്ന സംഭവത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് കൈഫ തുഹിയൽ മൗത്ത. വൈദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹിയൽ മൗത്ത, ഇബ്രാഹിം ചോദിച്ചപ്പോൾ റബ്ബി എൻ്റെ റബ്ബെ അരിനി കൈഫ തുഹിയൽ മൗത്ത, എനിക്ക് മനസ്സിലാക്കിത്ത നീ എങ്ങനെയാണ് നിർജ്ജീവമായതിനെ ജീവിപ്പിക്കുന്നത്, അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ്, അതിൻ്റെ വിധമെങ്ങനെയാണ്, അത് നീ എനിക്ക് മനസ്സിലാക്കിത്ത എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മരണാനന്തര ജീവിതത്തിൽ സംശയമുള്ളത് കൊണ്ട് ചോദിക്കുകയല്ല, അദ്ദേഹത്തിന് യക്കീനുണ്ട്, ദൃഢബോധ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് നിർജ്ജീവമായതിനു ശേഷം രണ്ടാമത് എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മരിച്ചുപോയ ശരീരങ്ങൾ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് മാത്രമാകണമെന്നില്ല. നിർജ്ജീവമായ ഒരു നാട് എങ്ങനെയാണ് ജീവിക്കുന്നത്, നിർജ്ജീവമായിപ്പോയ ഒരു ജനതയെ അള്ളാഹു എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലുണ്ട്. അള്ളാഹു പറയുന്നത്, അള്ളാഹു തിരിച്ചു ചോദിക്കുന്നത് കാല അവലം തുമിൻ, നിനക്ക് ഈമാനില്ലേ എന്ന, നിനക്ക് ഉറപ്പില്ലേ, നിനക്ക് ട്രസ്റ്റില്ലേ, അള്ളാഹുവിൽ ട്രസ്റ്റില്ലേ. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറയും കാല ബല വലാക്കിൻ ലിയത്മ ഇന്ന കൽബി, തീർച്ചയായിട്ടും എനിക്ക് ട്രസ്റ്റുണ്ട്, എൻ്റെ കൽബിന് മനസമാധാനം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹു പറയുന്നത് കാല ഫഹുദ് അർബഅത്ത മിന ത്വയർ, നാല് പക്ഷികളെ എടുക്കുക, ഫസുർഹുന്ന ഇലൈക്ക, അതിനെ നീ നിന്നിലേക്ക് അടുപ്പിക്കുക അഥവാ അതുമായിട്ട് ഇണങ്ങുക, സുമ്മ ജഅൽ അലാകുല്ലി ജബലി മിൻഹുന്ന ജുസ്അ, പിന്നെ ഓരോന്നിനെയും ഓരോ പർവ്വതത്തിൻ്റെയും മേലെ വെക്കുക, നാല് പർവ്വതങ്ങളിൽ നാല് ദിശയിലുള്ള ഓരോ പർവ്വതത്തിൻ്റെ മേലെയും ഓരോന്നിനെയും വെക്കുക. ജുസ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ ജുസ് ആണെങ്കിൽ അതിൻ്റെ ഭാഗമാണ്, ഒരു കൂട്ടത്തിൻ്റെ ജുസ് ആണെങ്കിൽ അതിലുള്ള ഓരോന്നാണ്. ഇവിടെ നാല് പക്ഷിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ ജുസ് എന്നതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അതിലെ ഓരോ എണ്ണം എന്നുള്ള രീതിയിലാണ്. കാരണം ഖുർആനിൽ തന്നെ ജുസ് എന്നുള്ളത് ഒരു കൂട്ടം ആളുകളെ കുറിക്കാനും വ്യക്തികളെ കുറിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറ അൽ ഹിജ്റിൽ കാണാം, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ലഹാ സബ്അത്തു അബ്വാബിൻ, അതിന് ഏഴ് കവാടങ്ങളുണ്ട്, ലിക്കുല്ലി ബാബിൻ മിൻഹും, അതിലെ ഓരോ വാതിലിലും ജുസ്ഉം മക്സൂം, നിർണയിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഒരു ജുസ്, ഒരു കൂട്ടം ആളുകൾക്കാണ് ഓരോ വാതിലും. അപ്പോൾ അവിടെ ജുസ് എന്നുദ്ദേശിച്ചത് ഒരു കൂട്ടം ആളുകളെ കുറിക്കാനാണ്. അത് വലിയൊരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുമ്പോൾ അതിലുള്ള ചെറിയ ചെറിയ യൂണിറ്റാണ് ജുസ്. ഇനി ഒരു ചെറിയൊരു യൂണിറ്റിനെക്കുറിച്ച് പറയുമ്പോൾ അതിലുള്ള ഇൻഡിവിജ്വൽസാണ് ജുസ്. ഇനി ഒരു ഇൻഡിവിജ്വലിനൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ശരീരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ജുസ്, അതിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നാല് പക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ട് ജുസ് എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഓരോ പക്ഷികളാണ്. ഓരോ പക്ഷികളെയും ഓരോ ദിശയിലുമുള്ള പർവ്വതത്തിൻ്റെ മേലെ വെക്കുക. നാല് പക്ഷികളെ എടുക്കാനാണല്ലോ പറഞ്ഞത്, അപ്പോൾ നാല് പർവ്വതത്തിൻ്റെ മേലെ വെക്കുക. സുമ്മ ദുഹുന്ന യീനൊക്കെ സഴിയ, പിന്നെ നീ അതിനെ വിളിക്കുക, അത് നിൻ്റെ അടുത്തേക്ക് ഓടി വരും. കാരണം നാല് പക്ഷികളെ നീ ആദ്യം പിടിച്ചു, നീ അതുമായിട്ട് നന്നായിട്ട് ഇണങ്ങി, നീ അതിൻ്റെ യജമാനനാണ്. നീ അതിനെ നാല് ദിശയിലുള്ള നാല് ദിക്കിലുള്ള പർവ്വതത്തിൻ്റെ മേലെ വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ യജമാനൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നാല് പക്ഷികളും നിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് നിനക്ക് കാണാം. ഇങ്ങനെ അള്ളാഹു പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഇങ്ങനെ ചെയ്തു എന്നൊന്നുമില്ല, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു പാരബിളായിട്ടും ഒരു ഉപമയായിട്ടും ഒക്കെ ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ പക്ഷികൾ ഓടി വരും നിൻ്റെ അടുത്തേക്ക്. വയലം, നീ അറിയുക, അന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ് ഹക്കീമാണ്. അള്ളാഹുവിന് ഹിക്മത്തുണ്ട്, അപാരമായ ഹിക്മത്തുണ്ട് അവന്, അവന് ഇസ്സത്തുമുണ്ട്. അവൻ്റെ വിളിക്കുത്തരം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവൻ മൈറ്റിയാണ്, പവർഫുള്ളാണ്, ഇസ്സത്തുള്ളവനാണ്. പക്ഷെ അവൻ അത് അടിച്ചേൽപ്പിക്കുകയല്ല, അവൻ ഹിക്മത്തോടുകൂടെ ചെയ്യും. അത് നിനക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ്. നീ നാല് പക്ഷികളെ എടുത്ത് നീ നന്നായിട്ടതിനെ മെരുക്കി ഓരോന്നിനെയും ഓരോ പർവ്വതത്തിൻ്റെ മേലെയും വെച്ച് നീ വിളിച്ചു കഴിഞ്ഞാൽ അത് നിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നില്ലേ? എങ്കിൽ യജമാനനായ അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും അവൻ്റെ അടുത്തേക്ക് ഓടി വരും, അവൻ്റെ വിളിക്കുത്തരം ചെയ്ത് എഴുന്നേറ്റ് വരും എന്ന കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് മരണപ്പെട്ടതിന് ശേഷമുള്ള പുനർജീവനത്തിൻ്റെ മാത്രം കാര്യത്തിൽ അല്ല ശരിയാകുന്നത്. നിർജീവമായ ഒരു ജനതയെ അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്നതിൻ്റെയും കൂടെ ഒരു ഉദാഹരണമാണ് അള്ളാഹു വിശദീകരിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് നാൾ പ്രബോധനം ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ഖുർആനിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ലൂത്ത് അലൈഹിസ്സലാമും വളരെ കുറച്ച് പേരും മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. അങ്ങനത്തെ അദ്ദേഹം മക്കയിൽ വരികയും അവിടെ ഭവനം പണിയുകയും അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ ഹജ്ജിന് വിളംബരം ചെയ്യണം, ആളുകളൊക്കെ എല്ലാ ദിക്കിൽ നിന്നും എല്ലാ ഉൾപ്രദേശങ്ങളിൽ നിന്നും കാൽനടയായിട്ടും വാഹനത്തിലായിട്ടൊക്കെ വരും, മൃഗത്തിൻ്റെ മേലെ കയറിയിട്ടൊക്കെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ ശരിയാണ്, അവനിൽ ട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെ സംഭവിക്കും, ജനങ്ങളൊക്കെ വരും, പക്ഷെ എങ്ങനെ? അദ്ദേഹത്തിന് ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ്, യജമാനൻ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർജ്ജീവമായ ജനതയൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ യജമാനൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ജനങ്ങൾ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് വരും എന്നതും കൂടെ ഇതിൻ്റെ അർത്ഥമാകാവുന്നതാണ്. മരിച്ചു കഴിഞ്ഞാലുള്ള ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല. അങ്ങനെ അള്ളാഹു അൽ ഹയ്യാണ് എന്ന കാര്യം വ്യത്യസ്ത രീതിയിൽ വിശദീകരിക്കുന്ന മൂന്ന് സംഭവങ്ങളാണ് അള്ളാഹു പറയുന്നത്. മൂന്നിലും അള്ളാഹു പറയുന്നത് അവൻ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ്, വലിയാണ്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരുന്നവനാണ്, നിർജീവമായതിനെ ജീവിപ്പിക്കുന്നവനാണ്. ഇത് വിശദീകരിച്ചതിന് ശേഷം പിന്നീടുള്ള ആയത്തുകളിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇൻഫാക്കിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത് ജീവിതമാണ്. ജനങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന കാര്യം പറഞ്ഞ ഉടനെയായിരുന്നു പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരെക്കുറിച്ച് മരിച്ചവരെന്ന് പറയരുത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി മരിക്കുന്നവരെക്കുറിച്ച്, അവരാണ് ജീവിക്കുന്നവർ, അള്ളാഹുവിങ്കൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ അവരാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇൻഫാക്കും അവൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലും. ആ ചെലവഴിക്കൽ നിങ്ങളിൽ നിന്ന് ഒന്നും കുറക്കുന്നില്ല, അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുകയാണ്, നിങ്ങൾ കൂടുതൽ നേടുകയാണ് എന്ന കാര്യം വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ അർപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ജീവിക്കുന്നതും ഒക്കെ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ്. ഒരുപാട് ആയത്തുകളിൽ ഇനി അങ്ങോട്ട് അതാണ് വിശദീകരിക്കുന്നത്. അത് തുടങ്ങുന്നത് മഥലുല്ലദീന യുംഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ അതിൻ്റെ പാരബിൾ. അത് കമഥലി ഹബ്ബ, ഒരു ധാന്യമണി പോലെയാണ്, അതിൽ നിന്ന് ഏഴ് കതിരുകളുണ്ടായി. സബ്അസനാബില ഫീ കുല്ലി സുംബുലത്തി മിയത്തു ഹബ്ബ, ഓരോ കതിരിലും നൂറ് ധാന്യമണികളുണ്ടായി. അങ്ങനെ ഒരൊറ്റ ധാന്യമണിയിൽ നിന്ന് എഴുന്നൂറ് ധാന്യമണികളുണ്ടായി. വല്ലാഹു യുലാഇഫു ലിമൻ യഷാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവന് അവൻ അനേകമിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിയാണ്, എല്ലാത്തിനെയും എൻകംപാസ് ചെയ്യുന്നതാണ്. അതുപോലെ അവൻ അലീമുമാണ്, എപ്പോഴുമെല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലിൻ്റെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇൻഫാക്കിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമ ഇങ്ങനെയാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി ثم لا يتبعون ما انفقوا منن ولا اذن الذين ينفقون اموالهم തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, ഫീ സബീലില്ല, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യാതിരിക്കുക. ലാ യുത്തുബ്യൂന മാ അൻഫഖു, ചെലവഴിച്ചതിനെ ഫോളോ ചെയ്യുക. എങ്ങനെയൊക്കെ ഫോളോ ചെയ്യുക? മന്നൻ വല അതൻ, മന്നനായിട്ടും അതനായിട്ടും, അതായത് പെരുമ നടിച്ചുകൊണ്ടും അഭിമാനം പറഞ്ഞുകൊണ്ടും, വല അതൻ പ്രയാസപ്പെടുത്തിക്കൊണ്ടും, രണ്ട് രീതിയിലും ഫോളോ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധനം ചെലവഴിച്ചതിൻ്റെ കാര്യത്തിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചെലവഴിച്ചു എന്ന ദുരഭിമാനമോ, അല്ലെങ്കിൽ ഞങ്ങൾ ചെലവഴിച്ചതുകൊണ്ട് യുദ്ധം വിജയിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേട്ടങ്ങളുണ്ടായി എന്നുള്ള പെരുമ നടിക്കലോ, ഇനി അതുപോലെ വല അതൻ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ചെലവഴിച്ചു പോയതിനെക്കുറിച്ച് സങ്കടപ്പെടുക, നഷ്ടം പറ്റി എന്നൊക്കെ പറയുക, ഞങ്ങൾ ധനം ചെലവഴിച്ചിട്ടും, ഇത് യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ ചിലപ്പോൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകുന്നവരാകണം എന്നില്ല. അപ്പോൾ അവർ യുദ്ധം പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണമാണ് പോയത് എന്നൊക്കെ വിലപിക്കുക, അല്ലെങ്കിൽ ധനത്തെക്കുറിച്ച്, ചെലവഴിച്ച ധനത്തെക്കുറിച്ച് ഒരു നഷ്ടബോധം തോന്നുക, ഇതൊക്കെയാണ് അതൻ. അങ്ങനെ നിങ്ങൾ ചെലവഴിച്ചതിനെക്കുറിച്ച് വലിയ അഭിമാനമോ അത്തരത്തിലുള്ള പെരുമ നടിക്കലോ അതില്ലാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. ഇത് രണ്ടും ഇല്ലാത്ത രീതിയിൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ അജറുണ്ട്. ലഹും അജുറുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ അജറുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ, അവരുടെ കാര്യത്തിൽ ഭയമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പേടിയില്ല, പാസ്റ്റിനെക്കുറിച്ച്, കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള ദുഃഖവും അവർക്കില്ല. ഇങ്ങനെ പറയുന്ന രണ്ട് മൂന്ന് ആയത്തുകൾ സൂറ ബക്കറയിൽ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊന്ന് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വൻ നസ്വാറ എന്ന് പറയുന്ന 62-ാമത്തെ ആയത്താണ്. നിശ്ചയം വിശ്വസിക്കുകയും, അല്ലെങ്കിൽ യഹൂദർ, അല്ലെങ്കിൽ നസാറാക്കൾ, അല്ലെങ്കിൽ സാബീയങ്ങൾ, ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റീനെ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതിലൊക്കെ ആര് അള്ളാഹുവിലും അല്യവുമുൽ ആഖിറിലും അന്ത്യനാളിലും ഈമാനുണ്ടോ, ആർക്കുണ്ടോ, വഅമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നുണ്ടോ, ഫലഹും അജുറുഹും ഇൻദ റബ്ബിഹിം, അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ അജുറുണ്ട്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അജറില്ല, അള്ളാഹുവിൻ്റെ രക്ഷയില്ല, മറിച്ച് നിങ്ങളുടെ രക്ഷ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന ഒരായത്ത് നേരത്തെ കഴിഞ്ഞു പോയിരുന്നു. അവിടെ ഫലഹും അജുറുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ, ഈ ഒരു പ്രയോഗമാണ് വന്നത്. അതിനുശേഷം 112-ാമത്തെ ആയത്തിലും പറഞ്ഞു, ബലാ മൻ അസ്ലമ വജ്ഹൂലില്ല, ആരെങ്കിലും അള്ളാഹുവിന് അവൻ്റെ വജ്ഹ്, അവൻ്റെ മുഖത്തെ സമർപ്പിച്ചു, വഹുവ മുഹ്സിൻ, മുഹ്സിനായിക്കൊണ്ട്, അങ്ങനത്തെ ആളുകൾക്ക് ഫലഹു അജുറുഹു ഇൻദ റബ്ബിഹി, അവന് അള്ളാഹുവിൻ്റെ അജറുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ, അവൻ്റെ കാര്യത്തിൽ ഭയമില്ല, അവൻ ദുഃഖിക്കുകയുമില്ല. തുടർന്ന് അള്ളാഹു പറയുന്നത്, സ്വതക്ക ചെയ്തിട്ട് അതിനെ അതനോടുകൂടെ ഫോളോ ചെയ്യുക, പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ, ദ്രോഹകരമാവുന്ന രീതിയിലുള്ള ഒരാറ്റിറ്റ്യൂഡ്, വർത്തമാനം, പെരുമാറ്റം ഒക്കെ ഉണ്ടാകുന്നതിനേക്കാൾ ഹൈർ, അല്ലെങ്കിൽ അത് വളരെ മോശമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. സ്വതക്ക ചെയ്തതിന് ശേഷം കുറ്റം പറയുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകൽ വളരെ മോശമാണ്. ഹൈറായ രീതി കൗലും മഅറൂഫുൻ, നല്ല പെരുമാറ്റമാണ്, മഅറൂഫായ വർത്തമാനമാണ്, നല്ല സംസാരം, നല്ല പെരുമാറ്റം, അതാണ് ഉണ്ടാകേണ്ടത്. വ മഗ്ഫിറത്തുൻ, മഗ്ഫിറത്താണ് ഉണ്ടാകേണ്ടത്. സ്വതക്ക ലഭിച്ച ആൾ അവരടുത്തുനിന്ന് വന്ന വീഴ്ചകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുക, നിങ്ങളവർക്ക് പുറത്തു കൊടുക്കുക, സ്വതക്ക ചെയ്തത് നിങ്ങൾ വിട്ടേക്കുക, അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ്, അങ്ങനെയുള്ള നല്ല മഅറൂഫായ വർത്തമാനമാണ്, അതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. സ്വതക്കയെ ദ്രോഹകരമാവുന്ന രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ ഫോളോ ചെയ്യുന്നത് മോശമാണ്. വല്ലാഹു ഗനിയുൻ, അല്ലാഹു റിച്ചാണ്. അല്ലാഹുവിന് നിങ്ങളോട് അവൻ്റെ മാർഗത്തിൽ ഇൻഫാക്കിന് വേണ്ടി ആവശ്യപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല അവൻ്റെ ഒരു സൃഷ്ടിക്ക് വേണ്ടി അല്ലാഹു നിങ്ങളോട് കൊടുക്കാൻ പറയേണ്ട ആവശ്യമില്ല. അവൻ റിച്ചാണ്. പക്ഷെ അവൻ അങ്ങനെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അല്ലാഹു ഗനിയാണ്, അവൻ ഹലീമുമാണ്. ഹലീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽമുള്ളവനാണ്, വിവേകമുള്ളവനാണ്. അതോടൊപ്പം നല്ല വിട്ടുവീഴ്ച, സഹനശീലം, ആർദ്രത ഇതൊക്കെ ഉള്ളവനാണ് അല്ലാഹു. നിങ്ങൾ സ്വതക്കെ ദ്രോഹകരമാവുന്ന രീതിയിൽ ഫോളോ ചെയ്യരുത്. ഖൗലും മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈർ, നല്ല പെരുമാറ്റവും മഗ്ഫിറത്തുമാണ് ഖൈർ. തുടർന്ന് വരുന്ന ആയത്തുകളിലും സ്വതക്കയെക്കുറിച്ചും ഇൻഫാക്കിനെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങളാണ്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.